السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. بهماني رايا سهود رنغلي نام نارتي تيرماني شدبولي عمره يودي روبم پڑکيگا اندادان اندتي درسن دي نمودي قدشم صلى الله عليه وسلم تنگل എങ്ങനെയാണ് ഉംറ ചെയ്തിരിക്കുന്നത് എന്നത് പ്രാമാണികമായി പഠിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചതുപോലെ അബ്ദുല്ലാഹി ബിനുൽ മുബാറക്കും ഇമാം അഹ്മദും റഹിമഹുമുല്ലാ ഒരുവൻ നിർബന്ധമായും പഠിക്കേണ്ട അറിവ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, നാം അൽഹംദുലില്ലാ ധാരാളമായി ഉംറ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉംറയെക്കുറിച്ച് നാം നന്നായി അറിഞ്ഞിരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. നാട്ടിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉംറയെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഉംറയെക്കുറിച്ച് പഠിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഈ ഒരു നാട്ടിൽ നാം ജീവിക്കുമ്പോൾ ധാരാളമായി ഉംറ ചെയ്യാനും മറ്റുമൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഉംറയെക്കുറിച്ച് നന്നായി അറിയുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തുകളെ കുറിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദർസിൽ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഉംറയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, നാം പ്രധാനമായും അവലംബിക്കേണ്ട ഒരു കാര്യമാണ് സഹാബികളുടെ അഭിപ്രായങ്ങൾ. ദീനിൻ്റെ ഏത് മസലകളാണെങ്കിലും സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ അവലംബിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ അവലംബിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിൽ ഞാൻ പറഞ്ഞിരുന്നു, നാം എടുക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ എഴുതി വെക്കണം, പിന്നീട് മുറാജ ചെയ്യണം, അങ്ങനെ ഇൽമുമായി ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. അപ്പോൾ ഉംറയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ധാരാളമായി പറയേണ്ടി വരും. കാരണം സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ ദീനിൽ നമുക്ക് തെളിവാണ്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊക്കെ അറിയാം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും നമുക്ക് പ്രമാണമാണ്. പ്രവാചകന്റെ ഹദീസുകളും പരിശുദ്ധ ഖുർആനും നമുക്ക് തെളിവാണ്. ഏതൊരു വിഷയത്തിൽ നമുക്ക് ഒരു കാര്യം വന്നാൽ നമ്മൾ എന്താ പറയുക? ഒരു ഇബാദത്ത് ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഖുർആനിൽ അങ്ങനെയൊന്നുണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അങ്ങനെയൊന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഇത് അടിസ്ഥാനമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ഖുർആൻ നമ്മുടെ പ്രമാണമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമുക്ക് തെളിവാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് തെളിവാണ്. ഇതെല്ലാവർക്കും അറിയാം. ഏതൊരു വിശ്വാസിയോട്, ഏതൊരു മുസ്ലിമിനോട് നിങ്ങൾ ചെന്ന് പറഞ്ഞാലും ഖുർആനും ഹദീസുമാണ് നമ്മുടെ തെളിവ് എന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഈ സഹാബത്തിൻ്റെ കാര്യം വരുമ്പോൾ പലരും അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. സഹാബത്തിൻ്റെ വാക്കുകൾ നമുക്ക് തെളിവാണ് എന്നതിനെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ അഹ്ലുസുന്നയുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൗഹീദ് പറയുന്നവരുടെ, സലഫിയത്ത് പറയുന്നവരുടെ ഏറ്റവും വലിയ വിശേഷണം എന്താണ്? സഹാബത്തിൻ്റെ വാക്കുകൾക്ക് അവർ മുൻഗണന നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒന്ന് നോക്കിയാൽ, ചെറിയൊരു ആമുഖം പോലെ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് സലഫികൾ എന്ന് പറയുന്നത്? സലഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫു സ്വാലിഹ്യങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ് സലഫികൾ എന്ന് പറയുന്നത്. സലഫു സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികൾ. അതിൽ ഒന്നാമതായി ഉൾപ്പെടുന്നത് ആരാണ്? സഹാബികളാണ്. ഒന്നാമതായി അതിൽ ഉൾപ്പെടുന്നത് സഹാബികളാണ്. അപ്പോൾ സഹാബത്തിൻ്റെ മനസ്സിലാക്കൽ അനുസരിച്ച് അവരെങ്ങനെയാണോ ദീൻ മനസ്സിലാക്കിയത്, അപ്രകാരം നാം ദീൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിനാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. അപ്പോൾ സഹാബികൾ എങ്ങനെ ദീൻ മനസ്സിലാക്കി? അത് നമുക്ക് വളരെ പ്രധാനമുള്ളതാണ്. ഒരു ഖുർആനിൻ്റെ ആയത്തിന്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് സഹാബികൾ എന്ത് വിശദീകരണമാണ് നൽകിയത്? അത് ഏറെ പ്രാധാന്യമുള്ളതാണ്. കാരണം അവരാണ് ഖുർആൻ അവതരിക്കുന്നത് നേരിട്ട് കണ്ടവർ, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് കേട്ടവർ. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ ഹദീസിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഏറ്റവും അധികം അറിയുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഈ ഒരു വിഷയം ധാരണയില്ലാത്തതിനാൽ സഹാബത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ തെളിവാണ് എന്നതിന് ഒന്ന് രണ്ട് തെളിവുകൾ ഞാൻ പറയാം. അത് നിങ്ങൾ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നിങ്ങൾ മൊബൈലിലോ മറ്റോ നോട്ട് ചെയ്യുകയും പിന്നീട് അത് നിങ്ങൾ പഠിക്കുകയും വേണം. കാരണം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നാം അവലംബിക്കുന്നത്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, മൂന്നാമത്തേത് സഹാബത്തിൻ്റെ ആചാരങ്ങൾ. അതിൽ ഖുർആനും സുന്നത്തും നമ്മൾ പൊതുവിൽ ധാരാളമായി പറയുന്നതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സഹാബത്തിൻ്റെ ഫഹം, അവരെങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത്, അത് തെളിവാണ് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനത്തിൽ പറയുന്നു, وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, എന്തായാലും എല്ലാവരും ഈ ആയത്ത് ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ അർത്ഥമെങ്കിലും പഠിച്ചു വെക്കണം. ആയത്ത് ഹിഫ്ദ് ചെയ്യുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം, ഇങ്ങനെ ഒരു ആയത്ത് സൂറത്തുൻ നിസായിലുണ്ട് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? വമൻ യുഷാഖിഖുർ റസൂൽ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായി നിൽക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരു ഭാഗത്തും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരുവൻ മറ്റൊരു ഭാഗത്തും നിൽക്കുകയാണെങ്കിൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം എന്താണെന്ന് വ്യക്തമായതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലാതെ മറ്റൊരു മാർഗം സ്വീകരിച്ചാൽ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രവാചകനെ പിൻപറ്റണം. വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, വയത്തബിഅ, അവൻ പിൻപറ്റുകയും ചെയ്യുന്നു, ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന് എതിരായി നിൽക്കുകയും വിശ്വാസികളുടേതല്ലാത്ത മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്യുന്നുവെങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവൻ ഏത് മാർഗത്തിലാണോ പോകുന്നത് ആ മാർഗത്തിലേക്ക് അവനെ നാം വഴിതിരിച്ചുവിടും, വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും, വസാഅത് മസീറ, അത് എത്ര മോശമായ വാസസ്ഥലമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ഇവിടെ എവിടെയാണ് സഹാബത്തിൻ്റെ ഫഹം അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ തെളിവാണ് എന്നതിൽ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അള്ളാഹു പറഞ്ഞു, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നവർ. ഖുർആൻ അവതരിക്കുമ്പോൾ ആരാണ് വിശ്വാസികൾ? സഹാബികളാണ്. ഖുർആൻ അവതരിക്കുന്ന സമയത്തുള്ള വിശ്വാസികൾ സഹാബികളാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, പ്രവാചകന്റെ മാർഗം സ്വീകരിക്കാതിരിക്കുകയും മുഅ്മിനീങ്ങളുടെ മാർഗം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താണ്? അവരെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം മുറുകെ പിടിക്കുക. രണ്ടാമത്തേത്, മുഅ്മിനീങ്ങളുടെ മാർഗം മുറുകെ പിടിക്കുക. ഖുർആൻ അവതരിക്കുമ്പോഴുള്ള മുഅ്മിനീങ്ങൾ അത് സഹാബികളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സഹാബത്ത് എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അതുപോലെ ദീന് മനസ്സിലാക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അപ്പോൾ അതാണ് സഹാബത്തിൻ്റെ ഫഹം, അവരെങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അതുപോലെ നാം ദീന് മനസ്സിലാക്കുക എന്നത് നിർബന്ധമാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ തെളിവ്. മനസ്സിലായില്ലേ? സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ വചനം, ഇൻഷാഅല്ലാ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം നടത്താം. അതുപോലെ തന്നെ മറ്റൊരു തെളിവാണ്, രണ്ട് തെളിവുകൾ മാത്രം പറയാം. ഒന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ വചനം. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു. സഹാബികളോട്, അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബത്തിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ച ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, അഥവാ സഹാബത്ത് വിശ്വസിച്ചതുപോലെ ഇനി വരുന്ന തലമുറകൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം സന്മാർഗത്തിൽ പ്രവേശിച്ചവരാണ് അല്ലെങ്കിൽ സന്മാർഗം ലഭിച്ചവരാകുന്നു. അപ്പോൾ സന്മാർഗം ലഭിക്കാനുള്ള മാനദണ്ഡം എന്താണ്? സഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന കിതാബിൽ പറയുന്നു, സഹാബത്ത് വിശ്വസിച്ചതിനെതിരായിട്ടാണ് ഒരുവൻ വിശ്വസിക്കുന്നതെങ്കിൽ അവൻ വഴികേടിലാണ് എന്നതാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹാബികൾ വിശ്വസിച്ചതിന് എതിരായി ഒരുവൻ വിശ്വസിച്ചാൽ അവൻ വഴികേടിലാണ് എന്നതാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ പ്രിയപ്പെട്ടവരെ നിർബന്ധമായും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ആയത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക, വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഈ ആയത്തുകൾ നിങ്ങൾ നോക്കുക, അതിനെക്കുറിച്ച് വായിക്കുക, പിന്നീട് നിങ്ങളത് ഹിഫ്ള് ചെയ്യുക. കാരണം ഇത് നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ പൊതുവെ മൻഹജു സലഫ് എന്ന് പറയുമ്പോൾ മൻഹജു സലഫിന്റെ അടിസ്ഥാനം ഈ ആയത്താണ്. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്? സ്വഹാബികൾ മനുഷ്യരല്ലേ, അവർക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി എന്താണ്? അവരുടെ ഫഹം സ്വഹാബികൾ എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയത് അത് തെളിവാണ് എന്നത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബറകല്ലാഹു ഫീക്കും ഈ രണ്ട് ആയത്തുകൾ, സൂറത്തുൻ നിസായിലെ ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തും നിർബന്ധമായും നിങ്ങൾ പഠിക്കണം. ഞാൻ ഏറ്റവും ചെറിയ രണ്ട് ആയത്തുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, ഏറ്റവും ചെറുത്. അതല്ല എങ്കിൽ ധാരാളം തെളിവുകളുണ്ട്. ഈ രണ്ടെണ്ണം മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? നമ്മൾ കേവലം ദർസ് കേട്ട് പോകുന്നവരാകരുത്, മറിച്ച് പിന്നീട് അത് പഠിക്കുവാനും അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. കാരണം മൻഹജു സലഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹാബത്തിൻ്റെ ഫഹം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ ഏറെ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പം ഏതൊരു വിഷയം വന്നാലും ഏതൊരു കാര്യം വന്നാലും ബാക്കിയുള്ള തർക്കങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് പകരം ഒരു സാധാരണക്കാരൻ നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കിച്ചു, അവരോട് സഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, സഹാബത്ത് ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ മനസ്സിൽ പോലും സഹാബത്തിനൊരു സ്ഥാനമുണ്ട്. അതാണ് മൻഹജു സലഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ബറകല്ലാഹു ഫീക്കും, സലഫി മൻഹജ് അതിൻ്റെ അടിസ്ഥാനം സഹാബത്തിൻ്റെ ഫഹ്മാണ്. അതുകൊണ്ട് ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉസൂലു സുന്നയിൽ നിങ്ങൾ ഒക്കെ കേട്ട ഒരു കിതാബായിരിക്കും ഉസൂലു സുന്ന. അഹ്ലുസുന്നയുടെ അഖീദ വിശദീകരിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ്. അതിൻ്റെ പ്രാരംഭത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നു, ഉസൂലു സുന്നത്തി ഇന്ദന التمسك بما كان عليه اصحاب النبي صلى الله عليه وسلم والاقتداء بهم സുന്നത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നുവോ ആ മാർഗം മുറുകെ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അഹ്ലു സുന്നയുടെ അടിസ്ഥാനമാണ്. ഇപ്പോൾ ഒരാൾ പറയാണ്, ഇല്ല എനിക്ക് സഹാബത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നും വേണ്ട, അവർ മനുഷ്യരാണ്, അവർക്ക് തെറ്റുപറ്റിയേക്കാം, അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട എന്നൊരുവൻ പറയുന്നുവെങ്കിൽ അത് അവൻ ചെയ്യുന്നത് ഖുർആനെതിരായ പ്രവർത്തനമാണ്, അവൻ നരകത്തിലേക്ക് പോകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ അത്തരക്കാരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ബാറകല്ലാഹു ഫീക്കും, ഈ ഒരു വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കണിശതയുണ്ടാകണം. തെളിവുകൾ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും സഹാബത്തിൻ്റെ ഫഹമനുസരിച്ച് നാം മനസ്സിലാക്കാനുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, إنما المتبع في إثبات أحكام الله الله عند ديني വിധികൾ നിശ്ചയിക്കാൻ, വിധികൾ തീരുമാനിക്കാൻ നാം പിൻപറ്റേണ്ടത് ഒന്ന് കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വസുന്നത്തു റസൂലില്ലാ, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വസബീലു സാബിഖീൻ, മൂന്നാമത്തേത് സഹാബത്തിന്റെ മാർഗമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു. ലാ യജൂസു ഇസ്ബാതു ഹുക്മിൻ ശറഈ ബിദൂനി ഹാദിഹിൽ ഉസൂലി സലാസ, ഈ മൂന്ന് അടിസ്ഥാനങ്ങളുടെ വെളിച്ചത്തിലല്ലാതെ ദീനിൽ ഒരു വിധിയും സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം ഏതൊരു വിഷയത്തിനും നമ്മുടെ പ്രമാണം എന്താണ്? സഹാബത്തിൻ്റെ ആധാറുകൾ ഖുർആനും സുന്നത്തും. സഹാബത്തിൻ്റെ ആധാറുകൾ പ്രിയപ്പെട്ടവരെ മുഖ്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ഇപ്പം നിങ്ങൾക്കറിയാം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിമികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മുസ്ലിമികൾ എന്ന പേരിലാണ്. അതല്ലാതെ സലഫികൾ എന്ന പേരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല, മുസ്ലിമികൾ എന്ന പേരിലാണ്. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബിദഅത്തിന്റെ ആളുകൾ വന്നു, അന്നാണ് അഹ്ലുസുന്ന എന്ന പേര് സ്വീകരിച്ചത്. അഹ്ലുസുന്ന എന്ന പേര് സഹാബികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അഹ്ലുസുന്ന എന്ന പേര് സഹാബത്തിൻ്റെ കാലഘട്ടത്തിലുണ്ട്. പരിശുദ്ധ ഖുർആനൊരു വചനമുണ്ട്, യൗമ തബ്യദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, പരലോകത്ത് ചില ആളുകളുടെ മുഖം കറുക്കുകയും വേറെ ചില ആളുകളുടെ മുഖം പ്രകാശിക്കുകയും ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ വിശദീകരണം ഇബ്നു അബി ഹാതിം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതുപോലെ, തബ്യദ്ദു വുജൂഹു അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ മുഖമാണ് അന്നേ ദിവസം പ്രകാശിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ വിശദീകരണമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആദ്യ കാലഘട്ടത്തിൽ ആളുകൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു. അതാണ് അള്ളാഹു നമുക്ക് നൽകിയ പേര്, ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങൾ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ വിളിച്ചത്. പക്ഷേ പിന്നീട് സഹാബത്തിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും ദീനിൽ പുതിയ കക്ഷികൾ വന്നു. അന്നാണ് അഹ്ലുസുന്ന എന്ന പേര് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, ഖുർആനും സുന്നത്തും യഥാർത്ഥത്തിൽ പിൻപറ്റുന്ന ആളുകൾ അഹ്ലുസുന്ന എന്ന പേര് സ്വീകരിച്ചത്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു, ഇമാമീങ്ങളുടെ കാലഘട്ടം വന്നു, ബിദഅത്തിൻ്റെ ആളുകൾ അഹ്ലുസുന്ന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബിദഅത്തിൻ്റെ ആളുകൾ അവർ അഹ്ലുസുന്നയാണെന്ന് പറയും. ആ സമയം ഇമാം അഹ്മദിനെ പോലെയുള്ള ആളുകൾ എന്തുപയോഗിച്ചു? അഹ്ലുൽ ഹദീസ് എന്ന് ഉപയോഗിച്ചു. അഹ്ലുസുന്നയ്ക്ക് വേണ്ടിയിട്ട് യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അഹ്ലുൽ ഹദീസ് എന്ന പേര് ഉപയോഗിച്ചു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, പല ആളുകളും വരികയും അവരൊക്കെ അഹ്ലുൽ ഹദീസ് ആണെന്ന് പറയാൻ തുടങ്ങി. കാരണം അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസിൻ്റെ ആളുകൾ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ ആളുകൾ. ഇന്നും നമ്മുടെ നാട്ടിൽ ബിദഅത്തിൻ്റെ ആളുകൾ എന്ത് പറയും? നമ്മൾ സുന്നത്തിൻ്റെ ആളുകളാണ് അവർ പറയും. അതുകൊണ്ട് തന്നെ അവരെ വേർതിരിക്കാൻ, അല്ല നിങ്ങൾ സുന്നത്തിൻ്റെ ആളുകളല്ല എന്ന് നമുക്ക് അവരോട് പറയാൻ പ്രയാസമാണ്. കാരണം അവർ പറയും, ഇല്ല ഇന്ന ഹദീസ് നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ മദ്രസകളിൽ ബുഖാരി പഠിപ്പിക്കുന്നു, മുസ്ലിം പഠിപ്പിക്കുന്നു, ഇത് അവർ പറയുന്ന വാദങ്ങളാണ്. അപ്പോൾ ആർക്കും അഹ്ലുൽ ഹദീസ് ആണെന്ന് വാദിക്കാം, ആർക്കും അഹ്ലുസുന്നയാണെന്ന് വാദിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ വാദങ്ങൾ പലരും പല പേരുകളും കൊണ്ടുവന്നു, പല പേരുകളും ദുരുപയോഗം ചെയ്തു. അങ്ങനെയാണ് അഹ്ലുസുന്ന എന്ത് പേര് സ്വീകരിച്ചത്? സലഫികൾ എന്ന പേര് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് സലഫികൾ എന്ന പേര് സ്വീകരിച്ചത്? ഏതൊരാളും ഹദീസിൻ്റെ ആളുകളാണെന്ന് പറയുന്നത് പോലെ, സുന്നത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നത് പോലെ, സലഫുകളുടെ ആളുകളാണ് നമ്മൾ എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഹദീസിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ ഒരു ഹദീസ് എടുത്തു കൊണ്ടുവന്നു, ആ ഹദീസ് ആ കൊണ്ടുവരുന്നവന് ഒരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം, മറ്റൊരാൾക്ക് വേറൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ സലഫു സ്വാലിഹങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയാണ് സലഫു സ്വാലിഹങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സഹാബികളാണ്. ഒരായത്ത് കൊണ്ടുവന്നു, നബിദിന ആഘോഷത്തിൻ്റെ തെളിവായി ഒരു ആയത്ത് കൊണ്ടുവന്നു, എന്നിട്ട് അവർ പറയുന്നു ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥമുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് സന്തോഷിക്കൂ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചില ബിദഅത്തിൻ്റെ ആളുകൾ എന്ത് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അതുകൊണ്ട് ഇതാ നമ്മൾ നബിദിനം ആഘോഷിക്കുന്നു. ഇപ്പോൾ ഖുർആനാണ് അവർ തെളിവ് പിടിച്ചത്. ഇപ്പോൾ സലഫു സ്വാലിഹങ്ങളുടെ മൻഹജിൻ്റെ ആളുകളാണ് അവരെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് എന്ത് ചോദിക്കാം? ഏത് സഹാബിയാണ് ഈ ആയത്തിന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഏത് താബിഈയാണ് ഈ ആയത്തിന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ബിദഅത്തിൻ്റെ ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധ്യമല്ല, സലഫു സ്വാലിഹങ്ങളുടെ മൻഹജിലാണ് എന്ന് പറയുക സാധ്യമല്ല, സലഫിയാണ് എന്ന് പറയുക അവർക്ക് സാധ്യമല്ല. മനസ്സിലാകണ്ടോ? അതല്ലാതെ ഹദീസിൻ്റെ ആളുകളാണെന്ന് പറയാം, സുന്നത്തിൻ്റെ ആളുകളാണെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, സലഫി മൻഹജ് എന്ന് പറയുന്നത് അത്രയും വ്യക്തമായ അടിസ്ഥാനങ്ങളുള്ള ഒരു മൻഹജാണ്. മറ്റൊരു ചോദ്യം, ഈ സലഫികൾ എന്ന പേര് വന്നത് ഈ കാലഘട്ടത്തിലാണോ? ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം സലഫിയാണ് എന്ന് പറയാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണോ? മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടങ്ങിയ കാര്യമാണോ അത്? ആദ്യമായി അല്ലെങ്കിൽ നമുക്കിന്ന് ചരിത്രപരമായി ലഭിക്കുന്നതിൽ മുൻകാലഘട്ടത്തിൽ ആരെക്കുറിച്ചാണ് സലഫിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇമാം ദഹബി റഹിമഹുല്ലാ ദാറഖുത്നിയുടെ ചരിത്രം പറയുമ്പോൾ, ഇമാം ദഹബി ഏകദേശം 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ദാറഖുത്നിയുടെ ചരിത്രം പറയുമ്പോൾ ഇമാം ദഹബി പറയുന്നത് കാണാം അദ്ദേഹം സലഫിയായിരുന്നു. ഇമാം ദഹബി ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു ഇമാം ദാറഖുത്നിയെ കുറിച്ച് അദ്ദേഹം സലഫിയായിരുന്നു. അതുപോലെ തന്നെ ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ താരിഖുൽ ഇസ്ലാമിൽ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നു, കാന സലഫിയ ലിഇതിഖാദ് മതീന ദിയാന, അദ്ദേഹം വിശ്വാസപരമായി സലഫി മനഹജിലുള്ളയാളായിരുന്നു. അപ്പോൾ സലഫി എന്ന പ്രയോഗം ഇന്നൊരാൾ കൊണ്ടുവന്നതല്ല, നമ്മുടെ നാട്ടിലുള്ള ബിദഅത്തിൻ്റെ ആളുകൾ വരെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ദഹബി റഹിമഹുല്ല, ഇമാം ദഹബി. അദ്ദേഹമാണ് ദാറഖുത്നിയെ കുറിച്ചും ഇബ്നു അബ്ദുൽ ബറിനെ കുറിച്ചും ഒക്കെ അവർ സലഫിയാണ് എന്ന് പറഞ്ഞതായി നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, നമ്മൾ കേവലം മൻഹജു സലഫിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് എന്താണ് മൻഹജു സലഫ് തെളിവാണ് എന്ന് പറയാനുള്ള നമ്മുടെ അടിസ്ഥാനം അതുകൂടി നിർബന്ധമായും നമ്മൾ പഠിക്കണം. അതിനുള്ള രണ്ട് ആയത്തുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉസൂലു സുന്നയിൽ പറഞ്ഞിരിക്കുന്ന അഹ്ലു സുന്നയുടെ വിശ്വാസവും നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഈ ആയത്തുകൾ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മുടെ ദർസിൻ്റെ വിഷയം ഉംറയാണ്. നമ്മുടെ ദർസിൽ നാം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഉംറ ചെയ്തിരുന്നത്. ഇതിൽ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, ബാറക്കല്ലാഹു ഫീക്കും, ഉംറ എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്. ഉംറ എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്താണ്. നമുക്കിന്ന് പല ആളുകൾക്കും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ, പ്രത്യേകിച്ച് മദീനയിലുള്ള നമ്മുടെ ഇഖ്വകൾക്കും അതുപോലെ തന്നെ സൗദിയിലുള്ള പൊതുവായ എല്ലാവർക്കും ധാരാളമായി ഉംറ നിർവഹിക്കാൻ സാധിക്കുന്നത് കാരണത്താൽ ഇത് ഇത്രമാത്രം വലിയ നിഅമത്താണ് എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറില്ല. അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ അത്തരത്തിലുള്ളൊരു ചിന്ത വരാറില്ല. ഏതൊരു സമയം ഉംറക്ക് പോകാൻ തോന്നിയാലും വാഹനമെടുക്കും, ഉംറക്ക് പോകും, തിരിച്ചു വരും. അതിലുപരി ഇത് വലിയൊരു ഇബാദത്താണ്. ലോകത്തിൻ്റെ എത്രയോ അധികം മുസ്ലിമീങ്ങൾ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇബാദത്താണ് അള്ളാഹു നമുക്ക് ഈ രീതിയിൽ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകിയിട്ടുള്ളത്. അതിന് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ നാം ശുക്ർ ചെയ്യണം. അപ്പോൾ ഉംറ എന്ന് പറയുന്ന ഈ ഒരു ഇബാദത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞിരിക്കുന്ന ഫളാഇലുകൾ, അതിന് നൽകിയിരിക്കുന്ന മഹത്വങ്ങൾ നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് ഏതൊരു ഇബാദത്തിലും നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇഖ്ലാസാണ്. നാം ഇത് ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിക്കുക. അത് പ്രിയപ്പെട്ടവരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിന്ന് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഏതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ നാം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിലും മറ്റുമൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ധാരാളമായി നമ്മൾ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, വ്യക്തികളെയും വസ്തുക്കളെയും ഒക്കെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മളൊരു പക്ഷേ നമ്മുടെ ലീവിന് നാട്ടിലേക്ക് പോയാൽ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു വിഷമം തോന്നാറില്ല, അല്ലെങ്കിൽ നമുക്കൊരു വേദന തോന്നാറില്ല. എന്തുകൊണ്ടാണ്? ഇത് കണ്ട് നമ്മൾ ശീലിച്ചു. പക്ഷേ ഒരു തിന്മ കണ്ടാൽ മനസ്സിൽ പ്രയാസമുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന യോഗ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സുകൊണ്ട് പോലും നിനക്ക് വെറുപ്പില്ല എങ്കിൽ നിന്റെ ഈമാൻ അത്രയും ബലഹീനമാണ്. ഹദീസ് നിങ്ങൾക്കറിയാലോ, മനസ്സുകൊണ്ട് വെറുപ്പില്ല എങ്കിൽ ഈമാൻ അത്രയും ബലഹീനമാണ്. അപ്പൊ നമ്മുടെ കൺമുമ്പിൽ ഈ ശിർക്കും ബിദഅത്തുകളും നമ്മൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലൊരു പ്രയാസം തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും ഈമാൻ മോശമായൊരു അവസ്ഥയിലാണ് പലരുടെയും. അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ തെറ്റുകൾ നമ്മൾ കാണുമ്പോൾ അതിനെ നിസാരമായി നാം കാണുന്നത് പോലെ, ഇന്ന് അൽഹംദുലില്ല നമുക്കിത് ഉംറ ചെയ്യാൻ വലിയ സൗകര്യമുള്ളത് കൊണ്ട് പലരും ഇത് ഇത്ര വലിയ അനുഗ്രഹമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ പലപ്പോഴും വരുന്നില്ല. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് പറയാനുള്ള കാര്യം ഇഖ്ലാസാണ്. ഇനി മുതൽ നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉംറക്ക് ധാരാളം ഫളായിലുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് സൂചിപ്പിക്കാം. അതുകൊണ്ട് ആ ഒരു ബോധം എനിക്ക് ഈ പ്രതിഫലങ്ങൾ നേടിയെടുക്കണം. അതല്ലാതെ എല്ലാവരും ഉംറക്ക് പോകുന്നുണ്ട്, ഞാനും ഇതാ ഒരു ഉംറക്ക് പോയക്കളയാം, അല്ലെങ്കിൽ പോയിട്ട് ഒന്ന് രണ്ട് മാസമായി. ചില സഹോദരങ്ങളൊക്കെ സംസാരത്തിൽ ഒരു തമാശ രൂപേണെങ്കിലും പറയുന്നത് കേൾക്കാറുണ്ട്, മുടിമുറിക്കാനായി അതുകൊണ്ടൊന്ന് ഉംറക്ക് പോകാം. അങ്ങനെയല്ല, മറിച്ച് ഉംറ എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇബാദത്തുകൾ നിർവഹിച്ചത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ചത്? അത് വ്യക്തമായി പഠിക്കുകയും ആ സുന്നത്ത് മുറുകെ പിടിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ്? ഉംറ നിങ്ങൾ നിർവഹിക്കുന്നത് ഒരു പ്രതിഫലമുള്ള കാര്യമാണ് എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക എന്ന് പറയുന്നത് ആ പ്രവർത്തനത്തിൽ നിർബന്ധമായ കാര്യമാണ്. നമുക്ക് തോന്നുന്നത് പോലെ ഉംറ ചെയ്യാൻ പാടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തു? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകനിൽ വ്യക്തമായ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു അമലുകൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുന്നത് പോലെ ഉംറ ചെയ്യുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഉംറ ചെയ്തു, അതുപോലെ ഞാൻ ഇനി മുതൽ ഉംറ ചെയ്യും എന്നൊരു ഉദ്ദേശത്തിൽ അതിൻ്റെ ചിന്തകളും ആ പ്രതിഫലമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുന്നേറാൻ നാം ശ്രമിക്കുക. ഇതെന്തുകൊണ്ടാണ്? ഇതൊരു പക്ഷേ നമുക്ക് പെട്ടെന്നൊരു ദിവസം ഇനി മുതലുള്ള എൻ്റെ ഉംറ പൂർണ്ണ ഇഖ്ലാസോട് കൂടിയായിരിക്കുമെന്ന് പെട്ടെന്നൊരു ദിവസം ചിന്തിച്ചാൽ നമുക്കത് സാധിക്കണമെന്നില്ല. സാബിത് അൽ ബുനാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ, 20 വർഷത്തോളം ഞാൻ പരിശ്രമിച്ചപ്പോഴാണ് എനിക്ക് അമലുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി തീർക്കാൻ സാധിച്ചത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക, എന്താ എന്റെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടിയല്ല, ഞാൻ വേറെ ആർക്കും വേണ്ടി ചെയ്യുന്നില്ല. പക്ഷേ ഈ ഇബാദത്തുകൾ, ഇപ്പൊ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്ന ഒരുവൻ, നിങ്ങൾ കേട്ട ഹദീസായിരിക്കാം, മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്ന ഒരുവൻ അവൻ നിസ്കരിച്ചു പോകുമ്പോൾ അവന് ഒരു പക്ഷെ അതിൽ നിന്ന് ലഭിച്ചത് പ്രതിഫലം എത്രയായിരിക്കും? 10% വേറൊരാൾ വന്നിട്ട് അവന്റെ തൊട്ടിപ്പുറത്ത് നിസ്കരിച്ചു, അവൻ ആ നിസ്കാരത്തിന്റെ 2%, 2% പ്രതിഫലം അവന് ലഭിച്ചിട്ടുണ്ടാകും. രണ്ടുപേരും ഒരേ മസ്ജിദിൽ ഒരേ ഇമാമിന്റെ പിറകിൽ നിസ്കരിച്ചതായിരിക്കും, പക്ഷേ രണ്ടുപേർക്കും രണ്ട് പ്രതിഫലമാണ്. പിന്നെ ഐഷ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ധാരാളം ആളുകൾ മസ്ജിദിൽ ഉണ്ടായിരുന്നു, എല്ലാവരും ഒരേ പ്രതിഫലവുമായിട്ടാണോ തിരിച്ചു പോകുന്നത്? അല്ല. ആ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇഖ്ലാസിന് വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം, റബ്ബെ എന്റെ പ്രവർത്തനങ്ങൾ നിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അതുകൊണ്ടല്ലേ സലഫു സ്വാലിഹങ്ങളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവർ അമലുകളിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചു. അമലുകളിൽ ശ്രദ്ധ കാണിക്കുക മാത്രമല്ല, അവർ അമൽ ചെയ്താൽ അത് ചെയ്യാത്തവരെ അവരൊരിക്കലും നിസാരവൽക്കരിച്ച് കാണുമായിരുന്നില്ല. ഉദാഹരണത്തിന്, നമ്മളെ ഇശാ നിസ്കാരത്തിന് ശേഷം മസ്ജിദിൽ വന്നു, 2.5 സുന്നത്ത് നിസ്കരിച്ചു. നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരുവൻ, അവൻ ഇശാ നിസ്കാരത്തിന് ശേഷം എന്തെങ്കിലും ആവശ്യം കാരണത്താൽ സുന്നത്ത് നിസ്കരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനവിടെ ഇന്ന് ഫോൺ വിളിക്കുക എന്ന് വിഷയമുണ്ട്. അപ്പൊ അവനെ നോക്കിയിട്ട് നമ്മൾ വിചാരിക്കാം, ഞാൻ അൽഹംദുലില്ലാഹ് 2.5 സുന്നത്ത് നിസ്കരിച്ചു, അവൻ എന്തൊരാളാ, നിസ്കാരം ഇങ്ങനോട് അങ്ങ് ഇറങ്ങിപ്പോയി. ഈ ചെയ്ത അമൽ ഉജുബ് കാരണത്താൽ ഒരു പക്ഷെ ബാത്തിലായേക്കാം. അവനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സുന്നത്തെ ഒഴിവാക്കിയിട്ടുള്ളൂ. നീ ഇവിടെ പാപിയായി. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, നിങ്ങളൊരു സുന്നത്തായ കാര്യം ചെയ്താലും അത് ബാക്കിയുള്ളവരെ നോക്കി നിങ്ങൾ നിസാരവൽക്കരിക്കാൻ പാടില്ല, അവർക്കത് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ ഇത് ചെയ്ത് ഞാൻ തിരക്കേടില്ല, അവരൊക്കെ മോശപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവനെന്താണ് ഇതിനൊന്നും ശ്രദ്ധയില്ലാത്തവനാണ് എന്ന മോശമായ ചിന്താഗതികൾ ആളുകളെ കുറിച്ച് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്തത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഇഖ്ലാസോട് കൂടി നാം ഉംറ ചെയ്താൽ അതിന് നമ്മെ കാത്തിരിക്കുന്ന പ്രതിഫലം നിസാരമായ പ്രതിഫലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ മുതൽ മറ്റൊരു ഉംറ വരെ ഒരാൾ ഉംറ നിർവഹിച്ചു, അതിനുശേഷം അടുത്തൊരു ഉംറ നിർവഹിക്കുന്നു എങ്കിൽ അതിനിടയിലുള്ള പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സഹാബത്തിന്റെ ഫഹ്മ് തെളിവാണ് എന്നതിന്റെ 2 ആയത്തുകൾ, അതുപോലെ 2 ഫളുകൾ മാത്രമേ ഞാൻ പറയുകയുള്ളൂ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഉംറയുടെ ഫളൽ എന്താണ് എന്നുള്ള ഈ 2 ഹദീസ് എങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇത് നിങ്ങൾ കേട്ട ഹദീസ് ആയിരിക്കും, പക്ഷേ ഉംറക്ക് പോകുമ്പോൾ ഈ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് എത്ര ആളുകൾ പോകുന്നുണ്ട്? ആ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലില്ല എങ്കിൽ ആ ഒരു പ്രതിഫലവും നമുക്ക് ലഭിക്കണമെന്നില്ല. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഉംറ മുതൽ മറ്റൊരു ഉംറ വരെ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകും. അപ്പൊ നിങ്ങൾ എല്ലാവരും സമീപ ദിവസങ്ങളിൽ ഉംറക്ക് പോയവരായിരിക്കും. ഇനി അടുത്ത ഹജ്ജിന് ശേഷം നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ ഈ 2 ഉംറക്കിടയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉംറ എന്ന് പറയുന്നത് നിസാരമായ ഒരു കാര്യമല്ല, നിസാരമായ ഒരു വിഷയമല്ല. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാം, താബിഉ ബൈന അൽ ഹജ്ജ് വൽ ഉംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ ഉംറക്കും ഹജ്ജിനും ഇടയിൽ മുതാബഅത്ത് നടത്തുക. എന്താണ് മുതാബഅത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, സിന്ധി റഹിമഹുല്ലാ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സിന്ധി അല്ല, പണ്ട് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ അല്ലാമ സിന്ധി റഹിമഹുല്ലാ, അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം, താബിഉ ബൈന അൽ ഹജ്ജ് വൽ ഉംറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഹജ്ജ് ചെയ്തയുടൻ പിന്നീട് വീണ്ടും ഉംറ ചെയ്യുക, പിന്നെ വീണ്ടും ഹജ്ജ് ചെയ്യുക, വീണ്ടും ഉംറ ചെയ്യുക. ഇന്ന് ഹജ്ജ് ചെയ്യാൻ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഉംറ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ ഉംറ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒന്നിന് പിറകെ മറ്റൊന്നായി ചെയ്യുക എന്നുള്ളതാണ് താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് സിന്ധി റഹിമഹുല്ലാ വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. തയ്യിബ്, ഇങ്ങനെ നിങ്ങൾ ഉംറ വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതിലുള്ള നേട്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈന്നഹുമാ യൻഫിയാനിൽ ഫഖർ, അത് നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും. ഉംറ നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യത്തെ അതില്ലാതാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കുക, എന്താ ഇവിടുന്ന് ചിലപ്പോൾ മദീനയിലുള്ള ആളുകൾ പോലും ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ കയ്യിൽ പണമില്ല, കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ, ഇതിനെ കൊണ്ട് എങ്ങനെ ഉംറ ചെയ്യുക, അതൊരു ഉള്ള പൈസ കൂടി തീരല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ചിന്താഗതികൾ പ്രിയപ്പെട്ടവർ നമ്മുടെ മനസ്സിൽ വരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടിൽ വെച്ച്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ നാട്ടിൽ വെച്ച് ഇത്ര സൗകര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഉംറയും ഹജ്ജും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഫൈന്നഹുമാ യൻഫിയാനിൽ കീർ, ഫൈന്നഹുമാ യൻഫിയാനിൽ ഫഖർ, കാരണം ഹജ്ജും ഉംറയും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങൾക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പകരം നിങ്ങൾക്ക് നൽകും. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം, ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദാരിദ്ര്യത്തെ നീക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. ഞാൻ മുമ്പൊക്കെ ചില ദർസുകളിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്, നമുക്കിന്ന് ഇപ്പം ഞാനാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും നമുക്കിന്ന് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇപ്പം ഈ ഹദീസ് നമ്മൾ കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമ്മൾ കേട്ടു, ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കാത്തത്? പ്രവാചകൻ പറഞ്ഞ ഹദീസാണ് ഇത്, 100-ൽ 100% ശരിയാണ് എന്നൊരു വിശ്വാസത്തിൻ്റെ മേൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പൊതുവെ ഇതൊക്കെ കേട്ട് തഴമ്പിച്ച ആളുകളായി ആ പ്രവാചകൻ പറഞ്ഞു ഇങ്ങനൊരു ഹദീസുണ്ട് നമ്മളിങ്ങനെ ജീവിക്കും, അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു അമലായി നമ്മളത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞുതരാം. ഒരിക്കൽ അബു സുറഅത്ത് റാസി റഹിമഹുല്ലാ മരണാസന്നായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ യഹ്യ ഇബ്നു ബുക്കൈർ റഹിമഹുല്ലാ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് അന്ന് നടന്നൊരു സംഭവമാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ഏകദേശം ഇമാം അഹമ്മദിൻ്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച ആളുകളാണ് അബു സുറഅത്ത് റാസി. അബു സുറഅത്ത് റാസിയുടെ അരികിൽ വന്നിട്ട് യഹ്യ ഇബ്നു ബുക്കൈർ പറയാണ്, ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നിങ്ങൾ കേൾക്കുമ്പോൾ അത് ഏതുപോലെയാണെന്നറിയോ? ഒരു ഹദീസ് ഇന്ന് നമ്മൾ ഇന്ന് ഇങ്ങനെ മജ്ലിസിൽ ഇരുന്ന് കേൾക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏതുപോലെയാണെന്നാൽ യഹ്യ ഇബ്നു ബുക്കൈർ പറയാണ് നിങ്ങൾക്കൊരു വിഷയത്തിൽ, നമുക്കിന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമുക്കിന്നൊരു വിഷയം വന്നു, ഇപ്പം നമുക്കൊരു സംശയം വന്നു, ഇന്ന വിഷയത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? അങ്ങനെ നിങ്ങൾ ആ സംശയത്തിന് മറുപടി തേടി നടക്കുമ്പോൾ നിങ്ങളൊരു സദസ്സ് കണ്ടു, ആ സദസ്സിലേക്ക് പോയി നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രവാചകന്റെ മുമ്പിൽ സഹാബികളുണ്ട്. ആ സദസ്സിൽ നിങ്ങൾ കയറിയിരുന്ന് ഹദീസുകൾ കേൾക്കുന്നത് പോലെയാണ് ഹദീസുകളെ സമീപിക്കേണ്ടത് എന്ന് യഹ്യ ഇബ്നു ബുക്കൈർ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു ഹദീസ് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഒരു ഹദീസ് കേൾക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിലാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ അങ്ങനെയാണോ ഇന്ന് സ്വീകരിക്കുന്നത്? അപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിതം, ഒരു ഹദീസ് അവർ കേട്ടാൽ ഇബ്നു റജബ് അൽഹംബലി ഒക്കെ പറയുന്നത് പോലെ അവർക്ക് പിന്നെ ഇത് സുന്നത്താണോ പ്രവാചകൻ, ഇത് ഫർളാണോ എന്ന ചോദ്യമൊന്നുമില്ല. ഇബ്നു റജബ് അൽഹംബലി റഹ്മുള്ള പ്രത്യേകം സൂചിപ്പിച്ച കാര്യമാണ്, സഹാബത്ത് ഒരിക്കലും ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഇത് സുന്നത്താണോ വാജിബാണോ എന്ന് ചോദിക്കാറില്ല, അറിഞ്ഞാൽ അതനുസരിച്ച് അമൽ ചെയ്യും. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു കാര്യം അറിഞ്ഞാൽ അത് സുന്നത്താണോ നിർബന്ധാണോ അഭിപ്രായ വ്യത്യാസമുണ്ടോ, ആ അപ്പൊ അത്ര ഒരു ഗൗരവമുള്ള വിഷയമല്ലല്ലേ എന്നൊരു ചിന്താഗതിയിലാണ് വിഷയങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. എന്നാൽ സഹാബത്ത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്നറിഞ്ഞാൽ അതിനപ്പുറം ഒരു ചർച്ചയുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈമാനിന്റെ ബലഹീനത കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഹദീസുകൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തത്. ഇപ്പൊ ഈ പറഞ്ഞ ഹദീസ് തന്നെ, നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്താൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ അത് നീക്കും എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതുകൊണ്ട് സ്വീകരിക്കുന്നതിലപ്പുറം, അതെ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഞാൻ ഉംറ ചെയ്താൽ എന്റെ സമ്പാദ്യത്തിൽ എനിക്ക് ബറക്കത്ത് ലഭിക്കും, എന്റെ ദാരിദ്ര്യം നീങ്ങും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ എടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. മറിച്ച് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എതിരൊന്നുമില്ല എന്നൊരു കാഴ്ചപ്പാടിലാണ് പല മുസ്ലിമീങ്ങളും ഇന്ന് ഹദീസുകൾ കേൾക്കുന്നത്. അങ്ങനെ ആവരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതെന്തായാലും വല്ലാഹി സുമ്മ വല്ലാഹ് അങ്ങനെ തന്നെ സംഭവിക്കും, ദാരിദ്ര്യം നീങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ദാരിദ്ര്യം നീങ്ങുക തന്നെ ചെയ്യും. ഫൈന്നഹുമാ യൻഫിയാനി അൽ ഫഖർ, തീർച്ചയായും അത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. വദ്ദുനൂബ്, ദാരിദ്ര്യം മാത്രമല്ല അടിമകളുടെ പാപങ്ങളെയും അതില്ലാതാക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം തിർമിദി റഹിമഹുല്ലാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു. അപ്പൊ എന്തൊക്കെ കിട്ടി നമുക്ക്? ഉംറ ചെയ്താൽ നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാകും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയും. അത് ഒരു ഉംറ ചെയ്താൽ, ഒരു ഉംറക്ക് നിങ്ങൾ പോയാൽ അത് കാരണത്താൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഉംറയുടെ ഫളാഇലുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ ഒരു കാരണവശാലും അലസത കാണിക്കാൻ പാടില്ല. ഉറച്ച വിശ്വാസത്തിൽ ഇനി മുതൽ നാം ഉംറ വർദ്ധിപ്പിക്കുക. ഒരു ഉംറക്ക് പിറകെ മറ്റൊരു ഉംറ, അങ്ങനെ ഉംറ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കുക. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു ഫായിദയാണ്, നമുക്ക് അമലിൽ ഇന്ന് ബന്ധമില്ല എങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉംറ ചെയ്തിട്ടുണ്ട്? നാല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് ഉംറയാണ് അവിടുത്തെ ജീവിതത്തിൽ നിർവഹിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് ഉംറയാണ് നിർവഹിച്ചത്. ഏതൊക്കെയാണ് ആ ഉംറകൾ? ഒന്ന് ഹുദൈബിയ, ഉംറത്തുൽ ഹുദൈബിയ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ആറാം വർഷം പോയി, പക്ഷെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, മക്കയിൽ വെച്ച് കാഫിര്യങ്ങൾ തടയുകയും അതിനെക്കുറിച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാലോ, ഹുദൈബിയ സന്ധിയൊക്കെ ഉണ്ടായത് അതിനെ തുടർന്നാണ്. അതാണ് ഒന്നാമത്തേത്, ഉംറത്തുൽ ഹുദൈബിയ, ഹിജ്റ ആറാമത്തെ വർഷം. രണ്ടാമത്തേത് എപ്പോഴാണ്? ഉംറത്തുൽ ഖളാ, അഥവാ ഹുദൈബിയയിൽ ആറാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാഫിര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ കരാറുണ്ടാക്കി തിരിച്ചു വന്നു, അടുത്ത വർഷം പ്രവേശിക്കാം എന്ന കരാറിൽ. രണ്ടാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി ഉംറക്ക് പോയി. അപ്പോൾ ഹിജ്റ ഏഴാമത്തെ വർഷം, അതാണ് ഉംറത്തുൽ ഖളാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന്റെ കൂടെ ചെയ്തിരിക്കുന്ന ഉംറ, ഹജ്ജിന്റെ കൂടെ ചെയ്തിരിക്കുന്ന ഉംറ. നാലാമത്തേത് ജിഹ്റാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാലാമത്തെ ഉംറ ജിഹ്റാനയിൽ നിന്നുള്ളതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് പോവുകയും പിന്നീട് ഹുനൈനിൽ നിന്ന് മക്കയിലേക്ക് വരികയും ഉംറ ചെയ്യുകയും ചെയ്തു, അതാണ് ജിഹ്റാന. ഇങ്ങനെ നാല് ഉംറകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മഅാദിൽ മറ്റുമൊക്കെ ഇത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഉംറയുമായി ബന്ധപ്പെട്ട് ഉംറയുടെ രൂപം പഠിക്കുന്നതിന് മുമ്പ് അറിയേണ്ട മറ്റൊരു കാര്യമാണ്, എന്താണ് ഉംറയുടെ വിധി? ഉംറ നിർവഹിക്കുന്നതിന് വിധി എന്താണ്? സുന്നത്താണോ, വാജിബാണോ? ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഉംറ പ്രധാനമായ രണ്ട് അഭിപ്രായങ്ങൾ, ഉംറ സുന്നത്താണെന്ന അഭിപ്രായം ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഉംറ വാജിബാണ് എന്ന അഭിപ്രായവും ചില ഉലമാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഉംറ സുന്നത്താണ് അതല്ലെങ്കിൽ ഉംറ വാജിബാണ് എന്നിങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് പ്രധാനമായും ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അതിൽ നല്ലൊരു വിഭാഗം സഹാബികൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സഹാബികൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താണ്? ഉംറ വാജിബാണ് എന്നുള്ളതാണ്. ഉംറ വാജിബാണ് എന്നുള്ളതാണ്. അതാണ് ഇമാം അഹ്മദിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ പുതിയ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ ഇസ്ഹാഖ് ഇബ്നു റാഹുവയ, സുഫിയാൻ അസ്സൗരി, സഹാബികളിലേക്ക് നോക്കിയാൽ ഉമർ ഇബ്നു അൽ ഖത്താബ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, സെയ്ദ് ഇബ്നു സാബിത്, ഇങ്ങനെ ധാരാളം സഹാബികളിൽ നിന്ന് വന്നിരിക്കുന്ന അഭിപ്രായം എന്താണ്? ഉംറ വാജിബാണ് എന്നുള്ളതാണ്. ഉംറ വാജിബാണ് എന്നതാണ് ഈ പറഞ്ഞ അനേകം പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇബ്നു സിരീൻ റഹിമഹുള്ള പറയുന്നതായി കാണാം, ഉംറ വാജിബാണ് എന്ന കാര്യത്തിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഉംറ വാജിബാണെന്നതിൽ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് ഇബ്നു സിരീൻ റഹിമഹുള്ള പറയുന്നതായി കാണാം. ഇബ്നു ഹസ്മ് റഹിമഹുള്ളയും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹസ്മും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഉംറ സുന്നത്താണ് എന്നുള്ളത്. പക്ഷേ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ എതിർഭാഗത്തുള്ളതിൽ വാജിബാണെന്ന് പറയുന്നതിൽ ആരുണ്ട്? ഉമറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ബാക്കിയുള്ള സഹാബികൾ ഉണ്ട്, അതിൻ്റെ കൂടെ ഉമറുണ്ട്. അപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ സഹാബത്തിനിടയിൽ വരികയും ഒരു ഭാഗത്ത് ഖുലഫാഉർ റാഷിദീങ്ങൾ വരികയും ചെയ്താൽ അതിനാണ് പൊതുവിൽ മുൻഗണന ലഭിക്കുക, അതിനാണ് പൊതുവിൽ മുൻഗണന ലഭിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹു അലം ഉംറ വാജിബാണ് എന്ന അഭിപ്രായം ധാരാളം സഹാബികളിൽ നിന്ന് വന്നതാണ്. എന്നാൽ ഉംറ സുന്നത്താണ് എന്ന അഭിപ്രായവും ഫുഖഹാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായം തന്നെയാണ്. ആരെങ്കിലും ആ ഒരു അഭിപ്രായം സ്വീകരിച്ചാൽ കുറ്റം പറയാനോ മറ്റൊന്നും പാടില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഉംറ അതുകൊണ്ട് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഉംറ ചെയ്യൽ വാജിബാണ് എന്ന അഭിപ്രായം പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യാത്തവർ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകിയവർ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മറ്റൊരു മസാലയാണ് ഉംറ പൊതുവെ, ഇൻഷാല്ലാ ഉംറയുടെ രൂപം നമുക്ക് പറയാം. അതിനു മുമ്പ് പൊതുവിൽ ഉംറ വർദ്ധിപ്പിക്കുക എന്നത് സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഉംറ വർദ്ധിപ്പിക്കുക എന്നത് സുന്നത്താണ്. മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അഫ്ളൽ എന്താണ്? മക്കാർക്ക് ഉംറ വർദ്ധിപ്പിക്കലാണോ? മക്കാർക്ക് ഉംറ ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും നല്ലത് തവാഫ് വർദ്ധിപ്പിക്കലാണ്. മക്കാർക്ക് ഏറ്റവും നല്ലത് തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു അബി ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചൊരു അസറിൽ കാണാം. യാ അഹ്ല മക്ക, അദ്ദേഹം മക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ലാ ഉംറത ലകും, നിങ്ങൾക്ക് ഉംറയില്ല. ഇന്നമാ ഉംറതുക്കും അത്തവാഫു ബിൽ ബൈത്ത്, നിങ്ങളുടെ ഉംറ എന്ന് പറയുന്നത് തവാഫാണ്, കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യാനാണ് നിങ്ങളുടെ ഉംറ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ഇബ്നു അബി ശൈബ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന് മുഖനിയിൽ പറഞ്ഞു, വലൈസ അല അഹ്ലി മക്കത ഉംറ, മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉംറയില്ല. നസ അലൈഹി അഹ്മദ്, അത് ഇമാം അഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ അഭിപ്രായം. അതുപോലെ ഇബ്നു അൽഖയ്യിം, സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുമുല്ലാ, ഈ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം എന്താണ്? മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവാഫാണ് ചെയ്യേണ്ടത് എന്നതാണ്. പക്ഷെ അവർ ഉംറ ചെയ്താൽ ശരിയാവോ? ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു അലം, ഏറ്റവും ശരിയായ അഭിപ്രായം ഉംറ ശരിയാകും, ഉംറ ശരിയാകും. പക്ഷെ അവർക്ക് ഏറ്റവും അഫ്ളൽ എന്താണ്? തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ മക്കത്തേക്ക് പോയാൽ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും മക്കയിലേക്ക് പോയി ഉംറക്ക് വേണ്ടി പോയതാണ്, അങ്ങനെ ആദ്യത്തെ ദിവസം ഉംറ നിർവഹിച്ചു, പിന്നെ രണ്ട് ദിവസം അവിടെ താമസിക്കുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? അല്ലെങ്കിൽ മക്കയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്താണ്? തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് പലരും ഉംറ ചെയ്യാത്ത സാഹചര്യത്തിൽ തവാഫ് ഒരുപക്ഷെ ജീവിതത്തിൽ ചെയ്യാത്ത ആളുകളുണ്ടാവും. ഉംറയുടെ കൂടെയല്ലാതെ തവാഫ് ചെയ്യാത്ത ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധ വേണം. തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. അപ്പൊ ഇനി മുതൽ നമ്മൾ മക്കയിലേക്ക് ഒരു 3 ദിവസം നിൽക്കണമെന്ന ഉദ്ദേശത്തിലൊക്കെ പോയാൽ ഏറ്റവും നല്ലത് എന്താണ്? ഉംറ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇഹ്റാം അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം ധരിക്കണോ? ഉംറയുടെ വസ്ത്രം ധരിക്കേണ്ടതില്ല. നമ്മുടെ സാധാരണ വസ്ത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? തവാഫ് ചെയ്യാം. സാധാരണ വസ്ത്രത്തിൽ തവാഫ് ചെയ്യാം. പക്ഷെ ഇന്നത്തെ നിയമം അനുസരിച്ചപ്പോൾ നിങ്ങൾ മുകളിൽ നിന്ന് ചെയ്യേണ്ടി വരും, മുകളിൽ നിന്ന് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും തവാഫ് വർദ്ധിപ്പിക്കുക എന്നത് ഏറെ മഹത്വമുള്ള, സലഫുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ഇബാദത്താണ് തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇനി ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറ ചെയ്യുന്നതിന്റെ വിധി, അത് ഇൻഷാ അള്ളാഹ് മറ്റൊരു ദിവസത്തിൽ നമുക്ക് വിശദീകരിച്ച് പറയാം. ഇപ്പൊ ഉംറയുടെ വിധി നമ്മൾ പഠിച്ചു. മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലത് തവാഫ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണെന്നും നമ്മൾ പറഞ്ഞു. അതേത് സഹാബിയ പറഞ്ഞത്? മക്കാരെ സംബന്ധിച്ചിടത്തോളം തവാഫ് വർദ്ധിപ്പിക്കണം. ആരാ? ഏത് സഹാബിയ പറഞ്ഞത്? പറയേ. പറഞ്ഞ ദിയാദിലുള്ള ആരെങ്കിലും? ആരും ശ്രദ്ധിക്കുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഷഫീഖ് അയച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വേറെ ആളുകൾ അയച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ആ ഒരു അഭിപ്രായം പറഞ്ഞത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതല്ലേ നമ്മൾ നേരത്തെ സഹാബത്തിന്റെ ആധാറുകൾ, സഹാബത്തിന്റെ കൗല തെളിവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു മുസ്തആൻ. തയ്യിബ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അഫ്വൽ ഉംറ തവാഫ് വർദ്ധിപ്പിക്കുക എന്നതാണ്. തവാഫ് വർദ്ധിപ്പിക്കുക എന്നതാണ്. തയ്യിബ്. അടുത്ത ഒരു വിഷയം കൂടി പറഞ്ഞു ഇൻഷാ അള്ളാഹ് ഞാൻ നിർത്താം. ഉംറക്ക് എത്ര അർക്കാനുകളാണ്? അല്ലെങ്കിൽ ഉംറക്ക് ചില അർക്കാനുകളുമുണ്ട്, വാജിബാത്തുകളുമുണ്ട്. അർക്കാന് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റുക്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? നമുക്കിന്ന് മനസ്സിലാകാൻ പറഞ്ഞാൽ റുക്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തിൽ പെട്ട വിഷയങ്ങളാണ്. അത് ചെയ്തില്ല എങ്കിൽ ആ ഇബാദത്ത് ബാത്തിലാകും. അത് മറന്നിട്ടാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് നിർവഹിച്ചില്ല എങ്കിൽ ആ അമൽ ബാത്തിലാണ്. ആ അമൽ ബാത്തിൽ. ഇപ്പൊ നിസ്കാരത്തിന് അർക്കാനുകളുണ്ട്, നിസ്കാരത്തിന് ചില റുക്നുകളുണ്ട്, അതുപോലെ ഉംറക്ക് ചില റുക്നുകളുണ്ട്. അത് ഏത് സാഹചര്യം വന്നാലും അത് ചെയ്തേ പറ്റും. അത് ചെയ്തില്ല, ഇപ്പൊ ഒരാൾ പറയുകയാണ് ഞാൻ മറന്നുപോയി, ഉംറ ബാത്തിലാണ്. ഇപ്പൊ ഹജ്ജിന് ഒരാൾ പറയാണ് എല്ലാം ചെയ്തിട്ടുണ്ട്, അറഫയിൽ നിന്നിട്ടില്ല, അവന്റെ ഹജ്ജ് ബാത്തിലാണ്, അവന്റെ ഹജ്ജ് ബാത്തിലാണ്. അതല്ലാതെ ബാക്കി ഏതെങ്കിലും ഒരു വിഷയം ഒഴിവാക്കുന്നത് പോലെയല്ല, റുക്ന് ഒഴിവാക്കിയാൽ അമൽ ബാത്തിലാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉംറയുടെ വിഷയത്തിലൊക്കെ വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഒഴിവാക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹജ്ജ് എന്തെയില്ല, ബാത്തിലാവില്ല. അവൻ്റെ ഹജ്ജ് ബാത്തിലാവുകയില്ല. പക്ഷെ അതിന് പ്രായശ്ചിത്തം നൽകണം, അതിന് പ്രായശ്ചിത്തം നൽകണം. അതെന്താണെന്നുള്ളത് ബീദിനില്ല നമുക്കിപ്പോൾ പറയാം. ഇപ്പോൾ ഉംറക്ക് എത്ര അർക്കാനകളുണ്ട്, അഥവാ നിർബന്ധമായും ചെയ്തേ പറ്റൂ, അത് ചെയ്തിട്ടില്ലെങ്കിൽ ഉംറ ബാത്തിലാകും, എത്ര എണ്ണം ഉണ്ട്? മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് അർക്കാനകളാണ് ഉംറക്കുള്ളത്. ഒന്നാമത്തെ റുക്കൻ ഇഹ്റാമാണ്, ഒന്നാമത്തെ റുക്കൻ എന്നുള്ളത് ഇഹ്റാമാണ്. എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ, എന്താണ് ഇഹ്റാം? അഹ്സൻത്, നമ്മള് ഉംറയിൽ പ്രവേശിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഇഹ്റാം എന്ന് പറയുന്നത്. പൊതുവെയുള്ള ഇബാദത്തുകൾ നമ്മൾ എന്ത് പറയും, നിയ്യത്ത് എന്ന് പറയും. ആ നിയ്യത്തിലാണ് എന്ത് പറയുന്നത്, ഇഹ്റാം എന്ന് പറയുന്നത്. ചിലർ കരുതുന്നത് എന്താ, ഇഹ്റാം എന്ന് പറഞ്ഞാൽ ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ എന്ന് പറയുന്നത്. അത് ഇഹ്റാം അല്ല, അത് തൽബിയത്താണ്, അത് അല്ലെങ്കിൽ തലഫുദാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നാം ഇതാ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന നിയ്യത്ത് വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഇഹ്റാം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് നിയ്യത്തില്ലാതെ ഒരു അമല് ചെയ്യാൻ പറ്റോ? ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിയ്യത്ത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം, അതാണ് ഒന്നാമത്തെ കാര്യം, ഇഹ്റാം ഉണ്ടാകണം, നാം ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന നിയ്യത്ത് നാം വെക്കണം. രണ്ടാമത്തെ റുക്കൻ എന്താണ്, തവാഫാണ്. രണ്ടാമത്തെ റുക്കൻ ഉംറയിൽ നിർബന്ധമായും ചെയ്യേണ്ട രണ്ടാമത്തെ റുക്കൻ ഏതാണ്, തവാഫാണ്. അള്ളാഹു പറഞ്ഞു വല്യ തവഫു ബിൽ ബൈത്തിൽ അതീഖ്, തവാഫ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹജ്ജിലൊക്കെ കൽപ്പിച്ചതായി നമുക്ക് കാണാം. ഇമാം കാസാനി ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്, എന്തായാലും തവാഫ് ചെയ്യണം. ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ ഇഹ്റാം ചെയ്തു, സഈ ചെയ്തു, തവാഫ് ചെയ്യാൻ മറന്നുപോയി, അവന്റെ ഉംറയുടെ വിധി എന്താ? ഉംറ ബാത്തിലാണ്, ഉംറ ബാത്തിലാണ്, അതിനൊരു പ്രായശ്ചിത്തമില്ല, ഉംറ ബാത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നാമത്തേത് ഇഹ്റാമാണ്, രണ്ടാമത്തേത് തവാഫാണ്, മൂന്നാമത്തെ റുഖൻ സഈയാണ്. സഫാ മർവക്കിടയിൽ സഈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ റുഖൻ. സഫാ മർവക്കിടയിൽ സഈ ചെയ്യുക, അതാണ് മൂന്നാമത്തെ റുഖൻ. ഒരാൾ സഫാ മർവക്കിടയിലുള്ള സഈ ഉപേക്ഷിച്ചാൽ അവന്റെ ഉംറ ബാത്തിലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ മൂന്ന് റുഖനുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നാട്ടിൽ നിന്ന് വന്ന ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നത് മറന്നുപോയി, അപ്പൊ നിങ്ങൾ നോക്കുക ഇത് ഏതിൽ പെട്ടതാണ്, ആ ഇത് റുഖിനാണ്, അങ്ങനെയാണെങ്കിൽ ഉംറ ബാത്തിലാണ്, ഉംറ മാറ്റി നിർവഹിക്കണം, വേറെ ഉംറ ചെയ്യുക, അതല്ലാതെ ചെയ്ത ഉംറ ബാത്തിലാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് രണ്ട് വാജിബാത്തുകളാണ്, ഉംറയുടെ വാജിബാത്തുകൾ രണ്ടെണ്ണം. ഒന്നാമത്തേത് ഏതാണ്, ഒന്നാമത്തെ എന്താ, അതൊരു കാര്യം തർത്തീബിൽ പോവാണെങ്കിൽ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളത്, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. മീഖാത്തിൽ നിന്ന് ഇഹ്റാം പറയണം അല്ലെങ്കിൽ ഇഹ്റാം ചെയ്യണം. നമ്മൾ ഇതാ ഇന്ന അമലിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മീഖാത്തിലുള്ളപ്പോൾ തന്നെ ഉദ്ദേശിക്കണം. മീഖാത്തിന് മുമ്പ് ചെയ്യുന്നത് അനുവദനീയമാണ്. ഒരാൾ മദീനയിൽ നിന്ന് ഉംറക്ക് പോകുന്നു, മദീനയിൽ വീട്ടിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്യുന്നത് അനുവദനീയമാണ്, പക്ഷെ കറാഹത്താണ്. ഏറ്റവും നല്ലത് എന്താണ്, മീഖാത്തിലെത്തി അവിടുന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് മീഖാത്തിലെത്തി അവിടുന്ന് ചെയ്യുക എന്നുള്ളതാണ്. തയ്യും. രണ്ടാമത്തേത് മുടി മുറിക്കുകയോ അല്ലെങ്കിൽ വടിക്കുകയോ ചെയ്യുക, മുടി മുറിക്കുകയോ തല വടിക്കുകയോ ചെയ്യുക. ഇതാണ് ഉംറയുടെ രണ്ടാമത്തെ വാജിബ്, ഇതാണ് ഉംറയുടെ രണ്ടാമത്തെ വാജിബ്. തയ്യും. അപ്പൊ ഒന്നാമത്തേത് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരാൾ മദീനയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മീഖാത്ത് എവിടെയാണ്, ദുൽഹുലൈഫ അല്ലെങ്കിൽ ഇന്ന് അബിയാർ അലി എന്നറിയപ്പെടുന്ന സ്ഥലം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഇഹ്റാം ചെയ്തിട്ടില്ല, അത് വിട്ടുപോയി, അത് കടന്നുപോയി, മീഖാത്ത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് സഞ്ചരിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വിഷയം ഓർമ്മ വന്നത്, ഇഹ്റാം ചെയ്തിട്ടില്ല എന്ന ഓർമ്മ അദ്ദേഹത്തിന് വരുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വാജിബ് ഒഴിവാക്കി, അദ്ദേഹം ഇഹ്റാമേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്താ ഒഴിവാക്കിയത്, റുക്കിനെ ഒഴിവാക്കി, ഹജ്ജ് ഉംറ ബാത്തിലാണ്. നേരെ മറിച്ച് അദ്ദേഹം മീഖാത്തിന് ശേഷം ഇഹ്റാം ചെയ്തു, പക്ഷെ മീഖാത്ത് കഴിഞ്ഞുപോയി, മീഖാത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ വിഷയം ഓർമ്മ വന്നത്. മീഖാത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിലെത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യുന്നതിന്റെ വിധി എന്താണ്, വാജിബാണ്. ഇഹ്റാം എന്നുള്ളത് റുക്കിനാണ്, പക്ഷെ മീഖാത്തിൽ വെച്ച് അത് നിർവഹിക്കുക എന്നുള്ളത് വാജിബാണ്. ഒരാൾ അത് വിട്ടുപോയി, ദുൽഹുലൈഫ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഞാൻ ഇഹ്റാം ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാജിബ് ഒഴിവാക്കിയവനാണ്, അവൻ വാജിബ് ഒഴിവാക്കിയവനാണ്. ഹജ്ജിൽ ഏതെങ്കിലും രണ്ടാമത്തെ വാജിബ് ഏതാണെന്ന് മനസ്സിലായില്ലേ, മുടി മുറിക്കുകയോ അല്ലെങ്കിൽ വടിക്കുകയോ ചെയ്യുക എന്നുള്ളത്. ഈ രണ്ടാലൊരു കാര്യം ഒരുവൻ ഒഴിവാക്കി പോയാൽ, ഒരു വ്യക്തി ഒഴിവാക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് പ്രായശ്ചിത്തമായിട്ടുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് ഹജ്ജിലും ഉംറയിലുമുള്ള ഒരു കാഴ്ചയാണ്. ഇതങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ നസിയ മിൻ നുസുഖിഹി ഷൈആ, ആരെങ്കിലും അവൻ്റെ ഹജ്ജിൽ നിന്ന് അല്ലെങ്കിൽ ഉംറയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയാൽ, അഥവാ വാജിബായ കാര്യം മറന്നുപോയാൽ, ഔ തറക്കഹു, അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ, ഇപ്പം മറവി കാരണത്താൽ സംഭവിച്ചാൽ പോലും, മറവി കാരണത്താൽ സംഭവിച്ചാൽ പോലും, ഇപ്പൊ ഒരാൾ മദീനയിൽ നിന്ന് പോകുമ്പോൾ ഉറങ്ങിപ്പോയി, മീഖാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബസ്സിൽ നിന്ന് എഴുന്നേറ്റത്, ഉണർന്നത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒഴിവാക്കി. പക്ഷെ അദ്ദേഹത്തിന് പൊതുവെയുള്ള വിഷയങ്ങൾ നമ്മൾ എന്ത് പറയും, ഉറക്കാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയും. ഇവിടെ ഉറങ്ങിപ്പോയതാണെങ്കിൽ പോലും അദ്ദേഹം വാജിബ് ഒഴിവാക്കിയ ആളായിട്ടാണ് പരിഗണിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫല്യുഹ്രിഖ് ദമ, ഫല്യുഹ്രിഖ് ദമൻ. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിന് മോത്തയിൽ ഉദ്ധരിച്ച അസറാണ്, അവൻ ബലിയർപ്പിക്കണം, അവൻ ദമ്മ് കൊടുക്കണം. ദമ്മ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ ബലിയറക്കണം, അവൻ ബലിയറുക്കണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മനസ്സിലായി രൂപം? ഇപ്പം റിയാദിൽ നിന്ന് വരുന്ന ഒരാൾ സൈലുൽ കബീറിൽ നിന്ന് ഹറാം ചെയ്യാതെ, സൈലുൽ കബീറിൽ നിന്ന് ഹറാം ചെയ്യാതെ മക്കത്തേക്ക് വന്നു, അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വാജിബ് ഒഴിവാക്കിയവരാണ്. അവരെന്ത് ചെയ്യണം? ഫല്യുഹ്രിഖ് ദമൻ, അവൻ അറുത്തിട്ട് വിതരണം ചെയ്യണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എവിടെ വിതരണം ചെയ്യേണ്ടത്? ഒരാൾ ഒഴിവാക്കി, എന്നാലേ നമുക്ക് അടുത്ത പരിപാടിക്ക് മദീനത്ത് വെച്ചിട്ട് ഫുഡ് കൊടുക്കാൻ പറയാൻ പറ്റോ? ഇല്ല, അത് മക്കയിലുള്ള പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം, മക്കയിലുള്ള ഫുഖറാവിന് തന്നെ അത് നൽകണം. അത് ഇന്ന് അൽഹംദുലില്ലാ ഗവൺമെൻറ് സംവിധാനങ്ങൾ അതിന് നമുക്ക് ധാരാളമുണ്ട്, അവിടെ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റും, അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു പോയാൽ. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്, ഇപ്പം നമ്മൾ മീഖാത്ത് കഴിഞ്ഞു പോയി, അതിനുശേഷം നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗ്രൂപ്പായിട്ട് കാറിലൊക്കെ പോകുമ്പോൾ അതിലൊരാൾ ഉറങ്ങിപ്പോയി, ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ മീഖാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഉണർന്ന് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇഹ്റാം ചെയ്തില്ലായിരുന്നു. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം? തിരിച്ച് മീഖാത്തിലേക്ക് വരാം. തിരിച്ച് മീഖാത്തിലേക്ക് വന്ന് അവർ ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. നേരെ മറിച്ച് അവർ തിരിച്ച് മീഖാത്തിലേക്ക് വരാതിരുന്നാൽ അവരെന്ത് ചെയ്യണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഫല്യുഹ്രിഖ് ദമൻ, അവർ ബലിയറക്കണം, അവരൊരു ആടിനെ അറുത്ത് വിതരണം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക്, അഥവാ മീഖാത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ അവിടെ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ധാരാളം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഏകദേശം ബഹുഭൂരിപക്ഷം ആലിമാക്കളുടെയും അഭിപ്രായം അതാണ്. തിരിച്ചു വരികയാണെങ്കിൽ അത് അനുവദനീയമാണ്, അങ്ങനെ പറ്റും, മനസ്സിലായോ? തിരിച്ചു വരാതിരുന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം വാജിബ് ഒഴിവാക്കി. അപ്പൊ ഹജ്ജിന് എത്ര അർക്കാനുകളാണ്, അല്ലെങ്കിൽ ഉംറക്ക് എത്ര അർക്കാനുകളാണ്? 3 അർക്കാനുകൾ. ഒന്നാമത്തേത് ഇഹ്റാം, രണ്ടാമത്തേത് തവാഫ്, മൂന്നാമത്തേത് സഅയാണ്. എത്ര വാജിബാത്തുകളാണ്? 2 എണ്ണം. ഒന്നാമത്തേത് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, രണ്ടാമത്തേത് അൽ ഹൽഖു അവ തഖ്സീർ, മുടി മുറിക്കുകയോ വടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമുക്ക് ബാക്കിയുള്ള ഒരു കാര്യം, അത് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന ഒരു കാര്യമാണ്, മീഖാത്തുകൾ എത്ര മീഖാത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? 5 അല്ലെങ്കിൽ 6 ആണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ചില ഹദീസുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു എണ്ണത്തിൽ വ്യത്യാസം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീഖാത്തുകളെ കുറിച്ച് പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീഖാത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, വഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹ്ലിൽ മദീനത്തി ദൽ ഹുലൈഫ, മദീനക്കാർക്ക് പ്രവാചകൻ ദൽ ഹുലൈഫ, ഷാം വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഹ്ഫ ഏർപ്പാടാക്കി കൊടുത്തു. ജുഹ്ഫയിൽ വെച്ചാണ് അവർ ഇഹ്റാം പറയേണ്ടത്. വലി അഹ്ലി നജ്ദിൻ, നജ്ദിൽ നിന്ന് വരുന്ന ആളുകൾ ഖർനുൽ മനാസിൽ, വലി അഹ്ലിൽ യമൻ യലംലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ മീഖാത്ത് ഏതാണ്? ദുൽഹുലൈഫയാണ്, അഥവാ മദീനയിൽ നിന്ന് പോകുന്ന ആളുകളുടെ മീഖാത്ത്. അതാണ് മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള മീഖാത്ത്. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരം കൂടുതലുള്ള മീഖാത്ത് ദുൽഹുലൈഫയാണ്. ഏകദേശം 408 കിലോമീറ്റർ ആണ് മക്കയും ദുൽഹുലൈഫയും തമ്മിലുള്ളത്, 408 കിലോമീറ്റർ. രണ്ടാമത്തേത് ജുഹ്ഫയാണ്. ജുഹ്ഫയാണ് ആരുടെ മീഖാത്ത്? അഹ്ലുഷ്യാമിൻ്റെ മീഖാത്ത്. അഹ്ലുഷ്യാം എന്ന് പറഞ്ഞാൽ ഷ്യാമിൽ നിന്ന് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇന്ന് ഈജിപ്തിൽ നിന്ന് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ മൊറോക്കോ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ജുഹ്ഫയിൽ വെച്ചാണ് ഇഹ്റാം പറയേണ്ടത്. ഇന്ന് ജുഹ്ഫ എന്ന് പറയുന്ന പ്രദേശം ആളുകൾ താമസിക്കാത്ത സ്ഥലമാണ്. ആളുകൾ താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ്. ജുഹ്ഫ ഹദീസിൽ വന്നിട്ടുണ്ട് വേറൊരു സാഹചര്യത്തിൽ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? വളരെ പ്രസിദ്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്ന സമയം ഇവിടെ വ്യാപകമായി പനി ബാധിക്കുന്നുണ്ടായിരുന്ന ആളുകൾക്ക്, നിങ്ങൾക്കറിയാലോ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പനി പിടിച്ചു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പനി ബാധിച്ചു. അങ്ങനെ വ്യാപകമായി ഇവിടെ അസുഖങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സഹാബികൾക്കൊരു പ്രയാസമാകുമോ, മദീനയെ വെറുക്കാൻ ഒരു പ്രയാസമാകുമോ എന്നൊരു തോന്നൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നു എന്ന് ഹദീസിന്റെ ഷുറൂഹുകളിൽ നമുക്ക് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ദുആ ചെയ്തു? അള്ളാഹുവെ, യസ്രിബിലുള്ള ഈ പനിയെ എവിടേക്ക് നീ മാറ്റണം? ജുഹ്ഫയിലേക്ക് നീ മാറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അന്ന് ജുഹ്ഫയിൽ താമസിക്കുന്നത് ജൂതന്മാരാണ്, ഇസ്ലാമിനെ പലതരത്തിലും ദ്രോഹിച്ചവരായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവെ, ജുഹ്ഫയിലേക്ക് നീ പനിയെ മാറ്റണം. ആ പ്രദേശമാണ് ജുഹ്ഫ, അതാണ് ഷാമ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീഖാത്ത്. ഇന്ന് ജുഹ്ഫ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാസയോഗ്യമല്ല, ആളുകൾ അവിടെ താമസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യുക? റാബിഗിൽ നിന്ന്, റാബിഗിൽ നിന്ന്. അതിനോട് അടുത്ത സ്ഥലമാണ് റാബിഗ് എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ റാബിഗിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുക. മൂന്നാമത്തെ മീഖാത്താണ് ഖർണുൽ മനാസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖർണുൽ മനാസിൽ, ഇന്ന് അതറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അസ്സൈലുൽ കബീർ അല്ലെങ്കിൽ അസ്സൈലുൽ സഗീർ എന്നും അതിന് പറയാറുണ്ട്. അതാണ് നജദ് വാസികളുടെ മീഖാത്ത്, അതാണ് നജദ് വാസികളുടെ മീഖാത്ത്. അതാണ് മക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത മീഖാത്ത്. ഏകദേശം 78 kilometers ആണ് അതും മക്കയും തമ്മിലുള്ളത്. 78 kilometers ആണ് അതും മക്കയും തമ്മിലുള്ളത്. അടുത്ത മീഖാത്ത് യലംലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമൻ നിവാസികളുടെ മീഖാത്ത് യലംലമാണ്. യമൻ വാസികളുടെ, യമനിൽ നിന്ന് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ യലംലമാണ് അവരുടെ മീഖാത്ത്. അതും മക്കയും തമ്മിൽ ഏകദേശം 120 kilometers ദൂരമാണുള്ളത്. 120 kilometers ദൂരമാണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പൊ ഈ ഉംറക്ക് വരുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് വരേണ്ടത്. ഈ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾ എവിടെ നിന്ന് ചെയ്യണം? യലംലമിൽ നിന്ന് ചെയ്യണം. അയാൾ ചെയ്യാതെ യലംലം കടന്നു വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആടിനിറത്ത് വിതരണം ചെയ്യണം, കാരണം വാജിബ് ഒഴിവാക്കി. മനസ്സിലായോ? അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? തിരിച്ച് യലംലമിലേക്ക് പോയാൽ പ്രശ്നമില്ല. തിരിച്ച് യലംലമിലേക്ക് പോയാൽ പിന്നെ ആടിനെ ഇറക്കേണ്ടതില്ല, മറിച്ച് അദ്ദേഹത്തിന് അത് മതിയാകുന്നതാണ്. തയ്യം, ഒരു സംശയം വരും, ഇപ്പൊ മദീനയിൽ നിന്ന് പോകുന്ന ആളുകൾ ദുൽഹുലൈഫയിൽ നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ദുൽഹുലൈഫ കഴിഞ്ഞ് മക്കയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ വീട് ദുൽഹുലൈഫയുടെയും മക്കയുടെയും ഇടയിലാണ്, അവരുടെ മീഖാത്ത് എവിടെയാ? മനസ്സിലായോ ചോദ്യം? മനസ്സിലായോ? അവരുടെ മീഖാത്ത് എവിടെയാണ്? എവിടെയാണോ അവരുള്ളത് അവിടെ തന്നെ. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം? ഇഹ്റാം ചെയ്തുകൊണ്ട് പോകാം. ഇപ്പൊ ദുൽഹുലൈഫ കഴിഞ്ഞ് മനസ്സിലായി, ഏകദേശം 400 kilometers ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനിടയിൽ ധാരാളം വീടുകളുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകൾ ഇഹ്റാം ചെയ്യേണ്ടത് അവരുടെ വീടുകളിൽ നിന്നാണ്, അവരുടെ സ്ഥലങ്ങളിൽ നിന്നാണ്. എവിടെ നിന്നാണ് അവർ പോകുന്നത്? അവിടെ നിന്ന് ചെയ്യാം. മക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരെവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്? ഹജ്ജിനാണെങ്കിൽ അവരുടെ സ്ഥലത്ത് നിന്ന്, ഉംറക്കാണെങ്കിൽ ഏറ്റവും അടുത്ത ഹില്ലിലേക്ക് അവർ പുറത്തിറങ്ങണം. ഹജ്ജിനാണെങ്കിൽ ഇപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം? ഇഹ്റാം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. പക്ഷേ ഉംറക്കാണെങ്കിൽ അവരെന്ത് ചെയ്യുക? ഹറമിന്റെ പരിധി വിട്ട് പുറത്തേക്ക് വരാം. അതെവിടെയും, അത് ഏറ്റവും അടുത്തൊരു സ്ഥലമാണ് ഇന്ന് മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. അത് ഹറമിന്റെ പരിസരത്തിന് അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്. ഇപ്പൊ മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉംറ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹറം പരിധി വിട്ട് പുറത്തേക്ക് വരിക. മനസ്സിലായല്ലേ? അപ്പൊ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഉലമാക്കൾ ഈ വിഷയത്തെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കുക. ഒന്ന് ആഫാഖി എന്ന് പറയും. ഇതൊരു ഇസ്ലാഹ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആഫാഖി, ആഫാഖി എന്ന് പറഞ്ഞാൽ മീഖാത്തിന് പുറത്ത് നിന്ന് വരുന്ന ആളുകൾ, നമ്മൾ മദീനക്കാരൊക്കെ പോലെ. രണ്ടാമത്തേത് മീഖാത്തി എന്ന് പറയും. മീഖാത്തി അഥവാ മീഖാത്തിനും മക്കയിലും ഇടയിലുള്ള ആളുകൾ. മൂന്നാമത്തേത് മക്കിയായ ആളുകൾ അഥവാ മക്കയിൽ താമസിക്കുന്നവർ. മക്കയിൽ താമസിക്കുന്ന ആളുകൾ, മക്കയിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യണം? ഹജ്ജാണെങ്കിൽ അവരുടെ നാട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്ന്. ഉംറയാണെങ്കിൽ അവർ ഏറ്റവും അടുത്ത ഹില്ലിലേക്ക് പുറത്തിറങ്ങി ഇഹ്റാം ചെയ്യണം. ഇതാണ് മീഖാത്തിനെ കുറിച്ച് ഹദീസുകളിൽ വന്നതിന്റെ ഉദ്ദേശം. തയ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ദർസിൽ ഇൻഷാഅല്ലാ നമുക്ക് നേരിട്ട് ഉംറയുടെ വിശേഷണങ്ങൾ പറയാം. ആഫാഖി എന്ന് പറഞ്ഞാൽ മീഖാത്തിന് പുറത്തുള്ള ആളുകൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആഫാഖുകളാണ്, മനസ്സിലായോ? ഇപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾ, ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ, ലോകത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ആഫാഖുകളാണ്. അവർ വരുമ്പോൾ ഏതെങ്കിലും ഒരു മീഖാത്ത് കടന്നിട്ടാണ് വരിക, അവർ ആഫാഖുകൾ. മീഖാത്തിനും മക്കയിനും ഇടയിലുള്ള ആളുകൾക്ക് മീഖാത്തികൾ, മക്കയിലുള്ള ആളുകൾ മക്കികൾ. മക്കയിലുള്ള ആളുകൾക്ക് ഏറ്റവും അഫ്ദൽ എന്താണ് നമ്മൾ പറഞ്ഞത്? തവാഫ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അസറിലൊക്കെ സ്ഥിരപ്പെട്ടതുപോലെ. ജുഹ്ഫയും മക്കയും തമ്മിൽ ഏകദേശം 186 കിലോമീറ്റർ.